ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെത്തും. ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സൌദി അറേബ്യൻ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ റിയാദിലെത്തി. സൌദി വ്യവസായ മന്ത്രിയുമായി ശ്രീ ഗോയൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കാസർഗോഡ് നീലേശ്വരത്ത് കളിയാട്ട മഹോത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പി രാജീവ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഗസാമുലമ്പിൽ സ്ഥിരമായ വെടിനിർത്തൽ നടപ്പാക്കുന്ന ഏതു കരാറിനെയും സ്വാഗതം ചെയ്യുന്നതായി ഹമാസ്. ന്യൂസിലാന്റിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. അവസാന മത്സരത്തിൽ ജയം 6 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ പുരോഗതിക്ക് ജനങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനമാണെന്നും ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനം സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12,850 കോടി രൂപയുടെ ആരോഗ്യ പദ്ധതികൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനവും ശ്രീ മോദി ചടങ്ങിൽ നിർവഹിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തും. കെവാഡിയയിലെ ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. 99th കോമൺ ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭ് 6.0 ഓഫീസർ ട്രെയിനികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നാളെ ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങളിലും പങ്കെടുക്കും. ഒരാഴ്ചത്തെ സൌദി അറേബ്യൻ സന്ദർശനത്തിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ റിയാദിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക, സാംസ്കാരിക, സാമുദായിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ എടുത്തുകാട്ടുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. സൌദി വ്യവസായ മന്ത്രി ഖാലിദ് അൽ ഫലീഹുമായി ശ്രീ ഗോയൽ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പരസ്പര പ്രാധാന്യമുള്ള മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്യും. റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ 8th പതിപ്പിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളായ DPSU കൾ സ്വദേശിവൽക്കരണവും നൂതന സാങ്കേതിക വിദ്യാ വികസനവും പ്രോത്സാഹിപ്പിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിൽ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി.
പബ്ലിക് സെക്ടർ ഹി ഭാരത് കോ ആത്മ നിർഭർ ബനാനേ കേ ലിയേ പ്രയാസരത് നഹീ ഹൈ ബൽക്കി പ്രൈവറ്റ് സെക്ടർ കി ഭീ ഉതനീ ഹി ബഡീ മഹത്വപൂർണ ഭൂമിക ഹൈ ഓർ മൈ തോ യഹ മാൻതാ ഹൂ കി യഹ പ്രൈവറ്റ് സെക്ടർ കി ഭൂമിക ഓർ ആഗേ തേജീ സേ ബഡ്നേ വാലി ഹൈ ഹമാരി സർക്കാർ നേ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ഇക്കോസിസ്റ്റം മേ പ്രൈവറ്റ് സെക്ടർ കി ഭാഗീദാരി കോ മജ്ബൂത് കർനേ കാ ഭർപൂർ പ്രയാസ് കിയാ ഹൈ. इसी तरह हमारे DPSU आत्मनिर्भरता के लक्ष्य को प्राप्त करने की दिशा में तेजी से आगे बढ़ रहे हैं.
സായുധ സേനയുടെ ശാക്തീകരണത്തിൽ DPSU കളുടെ പങ്കിനെ അഭിനന്ദിച്ച രാജ്യരക്ഷാമന്ത്രി ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും സേനയ്ക്ക് സമയബന്ധിതമായി അവ വിതരണം ചെയ്യാനും ആഹ്വാനം ചെയ്തു. കാസർഗോഡ് നീലേശ്വരത്ത് കളിയാട്ട മഹോത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പി രാജീവ്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംഭവത്തിൽ പോലീസ്, ADM തലങ്ങളിൽ അന്വേഷണം നടക്കുന്നതായി മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് 101 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. ICU വിലുള്ളവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അതേസമയം സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. പെട്രോൾ പമ്പ് ഡീലർമാർക്ക് നൽകേണ്ട ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിച്ചതായി രാജ്യത്തെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ പ്രഖ്യാപിച്ചു. OMC കളുടെ പെട്രോൾ ഡീസൽ ഡിപ്പോകളിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്യുന്നതിനായി സംസ്ഥാനങ്ങൾക്ക് അകത്തെ ചരക്ക് നീക്ക നയങ്ങളിൽ മാറ്റം കൊണ്ടുവരാനും തീരുമാനിച്ചു. ഇതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെട്രോൾ ഡീസൽ വില കുറയുമെന്നാണ് വിലയിരുത്തുന്നത്. എണ്ണ കമ്പനികളുടെ ഈ തീരുമാനത്തെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതോടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 3 മണ്ഡലങ്ങളിലായി 35 പത്രികകളാണ് സ്വീകരിച്ചത്. മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാണ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞുള്ള പ്രചാരണത്തിലാണ്. പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തി തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പിരായിരി പഞ്ചായത്തിലാണ് വോട്ടഭ്യർത്ഥന നടത്തുക. രാവിലെ കറമ്പക്കാട് നിന്ന് ആരംഭിക്കുന്ന പ്രചാരണം മേപ്പറമ്പിൽ അവസാനിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ഡോ. P. സരിൻ ഇന്ന് മാത്തൂർ പഞ്ചായത്തിൽ പ്രചാരണം നടത്തും. അതിരാവിലെ സ്ഥാനാർത്ഥി നഗരത്തിലെ പച്ചക്കറി മാർക്കറ്റിലെത്തി വോട്ടഭ്യർത്ഥന നടത്തി. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഇന്ന് പിരായിരി പഞ്ചായത്തിലെ ബൂത്ത് സമ്പർക്കങ്ങളിൽ പങ്കെടുക്കും. സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് പങ്കെടുത്തിരുന്നു.
മഹാരാഷ്ട്രയിലെ 288 അസംബ്ലി സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഏകദേശം 8,000 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഝാർഖണ്ഡിലെ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 634 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. നവംബർ 20 രണ്ടിടത്തും വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 4. ഗസ മുനമ്പിൽ സ്ഥിരമായ വെടിനിർത്തൽ നടപ്പാക്കുന്ന ഏതു കരാറിനെയും സ്വാഗതം ചെയ്യുന്നതായി ഹമാസ്. ഗസ മുനമ്പിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ, തടവുകാരുടെ കൈമാറ്റം തുടങ്ങിയവ കരാറിൽ ഉൾപ്പെടണമെന്നും ഒരു മുതിർന്ന ഹമാസ് നേതാവ് ഇന്നലെ പറഞ്ഞു. അതേസമയം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫതാഹ് അൽ സിസി ഗസയിൽ 2 വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ദോഹയിലും കൈറോയിലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നെങ്കിലും സംഘർഷം അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസിലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യക്ക് 6 ജയം. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പര ഇന്ത്യ 2-1 സ്വന്തമാക്കി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാന്റ് നിശ്ചിത ഓവറിൽ 232 റൺസ് എടുത്തിരുന്നു. ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട LAC കരാറും അനുബന്ധ സംഭവ വികാസങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അതിർത്തിയിലെ സംഘർഷാവസ്ഥ കുറയ്ക്കുന്നതിനായി കൈക്കൊണ്ട നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും അമേരിക്ക അറിയിച്ചു. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയിലെ കസാനിൽ നടന്ന 16 ബ്രിക്സ് ഉച്ചകോടിക്ക് തൊട്ടുമുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും സംയുക്തമായി LAC പെട്രോളിംഗ് കരാർ പ്രഖ്യാപിച്ചത്. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി UNRWA പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേലിൽ വിലക്ക് ഏർപ്പെടുത്തി. അമേരിക്കയുടെയും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെയും എതിർപ്പ് അവഗണിച്ചാണ് ഇസ്രായേൽ നിയമം പാസാക്കിയത്. ഈ നടപടി അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുന്നുവെന്ന് UNRWA കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനി സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അറിയിച്ചു. കേരള ഹൈക്കോടതിയിൽ 5 ജഡ്ജിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇവരുടെ നിയമനത്തിന് അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതോടെ ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം 45. ജുഡീഷ്യൽ ഓഫീസർമാരായ P. കൃഷ്ണകുമാർ, KV ജയകുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ, S. മുരളീകൃഷ്ണ, PV ബാലകൃഷ്ണൻ എന്നിവരാണ് അഡീഷണൽ ജഡ്ജിമാരാകുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ കോടതി 2 റിമാൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് ദിവ്യയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെത്തും. ഏകതാ നഗറിൽ 280 രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സൌദി അറേബ്യൻ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ റിയാദിലെത്തി. സൌദി വ്യവസായ മന്ത്രിയുമായി ശ്രീ ഗോയൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കാസർകോട് നീലേശ്വരത്ത് കളിയാട്ട മഹോത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പി രാജീവ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഗസ മുനമ്പിൽ സ്ഥിരമായ വെടിനിർത്തൽ നടപ്പാക്കുന്ന ഏത് കരാറിനെയും സ്വാഗതം ചെയ്യുന്നതായി ഹമാസ്. ന്യൂസിലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. അവസാന മത്സരത്തിൽ ജയം 6 വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.